2025 നവംബർ 9 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കാഷ്വാലിറ്റിയിലും വേണം ഹോമിയോപ്പതി. ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ സേവനം കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്നുണ്ടാക്കുന്ന മരണനിരക്കും നീണ്ട നാളത്തെ ആശുപത്രിവാസവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് 3 പതിറ്റാണ്ടിലേറെയായി എറണാകുളം തൈക്കൂടത്ത് പ്രവർത്തിക്കുന്ന സുജേത ഹോമിയോപ്പതി ക്ലിനിക് ഉടമയായ ഡോക്ടർ സലീംകുമാർ ഉറപ്പിച്ചു പറയുന്നു. അപകടങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റ് രക്തം വാർന്നും ബോധമറ്റും ആശുപത്രിയിൽ എത്തുന്നവരിലേറെയും അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങുകയോ ആഴ്ചകളോളം കോമയിൽ കഴിയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവർക്ക് ഹർണിക്ക മുതൽ യോജിക്കുന്ന ഹോമിയോ മരുന്നുകൾ നൽകിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ബോധം വീണ്ടും കിട്ടുമെന്നും തലച്ചോറിൽ കെട്ടിക്കിടക്കുന്ന രക്തം പെട്ടെന്ന് വലിഞ്ഞ് രോഗി അപകടനില തരണം ചെയ്യുമെന്നുമാണ് ഡോക്ടർ സലീംകുമാറിന്റെ അനുഭവം. 2024 ഡിസംബറിൽ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ 12 അടിയോളം ഉയരത്തിലുള്ള ഗ്യാലറിയിലെ വേദിയിൽ നിന്ന് താഴേക്ക് വീണ പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ അനുഭവം ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപകടത്തെ തുടർന്ന് തലച്ചോറിലും ശ്വാസകോശത്തിലും കട്ടപിടിച്ച രക്തം വളരെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതിനും അബോധാവസ്ഥയിൽ നിന്ന് അതിവേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതിനും ഉമാ തോമസിനെ സഹായിച്ചത് എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അലോപ്പതി ചികിത്സയിലിരിക്കെ ക്ഷേത്രത്തിലെ പ്രസാദം എന്ന നിലയിൽ ഡോക്ടർ സലീംകുമാർ രഹസ്യമായി നൽകിയ ഹോമിയോ മരുന്നായിരുന്നുവെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഉമാ തോമസ് തന്നെയാണ്. പിന്നീട് എറണാകുളം താജ് വിവന്ത ഹോട്ടലിൽ നടന്ന ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ 5th വാർഷികാഘോഷ വേളയിലാണ് മറാക്കൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉമാ തോമസ് ഇക്കാര്യം പരസ്യപ്പെടുത്തിയത്. 70 രാജ്യങ്ങളിലെ ഹോമിയോ ചികിത്സകർ അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ് ഇത്. അത്തരമൊരു വേദിയിൽ MLA വെളിപ്പെടുത്തിയ അനുഭവ സാക്ഷ്യം ദേശീയ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തതുമാണ്. താൻ പരസ്യമായി തെളിയിച്ച ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലെങ്കിലും അത്യാഹിത ചികിത്സയിൽ അലോപ്പതിക്കൊപ്പം ഹോമിയോ മരുന്നും പ്രയോഗിക്കണമെന്നാണ് ഡോക്ടർ സലീംകുമാർ പറയുന്നത്. ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത. 1970 ജർമ്മനിയിലെ അലോപ്പതി ചികിത്സകനായിരുന്ന ഡോക്ടർ സാമുവൽ ഹനുമാൻ വികസിപ്പിച്ച ഹോമിയോപ്പതി ഇന്ന് ലോകം ആകെയുള്ള വൈദ്യശാസ്ത്ര ശാഖയിൽ 2nd സ്ഥാനത്തുള്ള ചികിത്സാ സമ്പ്രദായമാണ്. അതേസമയം ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെക്കുറിച്ച് അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഉന്നയിച്ച അതേ ചോദ്യം ഇന്നും ഉച്ചത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനു പിന്നിലെ സ്ഥാപിത താല്പര്യങ്ങൾ കാരണം പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ചികിത്സാ സമ്പ്രദായത്തിൻ്റെ സദ്ഗുണം അർഹരായവർക്ക് അപ്രാപ്യമാകുമെന്നാണ് യാഥാർത്ഥ്യം. കഥകളി ആദ്യാവസാനം കണ്ടിട്ടും ആസ്വദിക്കാനാകാത്തതിൻ്റെ കുറ്റം ആ കലാരൂപത്തിൻ്റേതല്ല, ആസ്വാദകൻ്റെ അജ്ഞതയല്ലേ? ഹോമിയോപ്പതിയുടെ കാര്യത്തിലും സ്ഥിതി അതൊക്കെ തന്നെ. സദൃശ്യം സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു എന്ന അടിസ്ഥാന തത്വത്തിലും പ്രകൃതി നിയമങ്ങളാലും ഹോമിയോപ്പതി ശാസ്ത്രീയവും ദാർശനികവുമാണെന്നതിന് ധാരാളം തെളിവുകൾ ഈ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിന്നിട്ട വഴിത്താറിൽ കണ്ടെത്താനാകും. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഹോമിയോപ്പതിയുടെ കുടിയേറ്റത്തിന് പിന്നിലും അത്തരമൊരു വിജയഗാഥയുടെ ചരിത്രമുണ്ട്. 1839 പഞ്ചാബ് പ്രവിശ്യയിലെ മഹാരാജ രഞ്ജിത് സിംഗിനെ ഏറെ നാളായിട്ട് അലട്ടിയിരുന്ന അസുഖം സുഖപ്പെടുത്തിയത് ആയിടെ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയും ഡോക്ടർ ഹാനിമാന്റെ ശിഷ്യനുമായ ഡോക്ടർ ജോൺ മാർട്ടിൻ ഹോണി ബെർഗറെയാണ്. രോഗശാന്തിയിൽ സന്തുഷ്ടനായ രാജാവ് തനിക്കുണ്ടായ അനുഭവം പ്രജകൾക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ രാജ്യത്ത് ഹോമിയോ ചികിത്സ ആരംഭിച്ചു. അതായിരുന്നു ഹോമിയോപ്പതിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ഇനി തിരുവിതാംകൂറിലേക്ക് വന്നാൽ 20th നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ ഹോമിയോപ്പതിയുടെ പ്രചാരണത്തിന് തുടക്കമിട്ടത്. 1920 തെക്കൻ തിരുവിതാംകൂറിൽ പടർന്നു പിടിച്ച കോളറ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഹോമിയോ മരുന്നിന് സാധിച്ചതോടെ അന്നത്തെ രാജാവ് ശ്രീമൂലം തിരുനാളിന് ഈ വൈദ്യശാസ്ത്രത്തോട് വലിയ മതിപ്പായി. 28 ശ്രീമൂലം പ്രജാസഭയിൽ ഡോക്ടർ MN പിള്ള അവതരിപ്പിച്ച പ്രമേയം പാസ്സായതോടെ തിരുവിതാംകൂറിലും ഹോമിയോപ്പതിക്ക് ഔദ്യോഗിക അംഗീകാരമായി. പിന്നീട് 1943 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ലിലും 1953 തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിലും മറ്റും വൈദ്യ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോപ്പതിക്കും തുല്യ പദവി ലഭിച്ചു. 3 പതിറ്റാണ്ടിനിടെ തൻ്റെ മുമ്പിലെത്തിയ 100 കണക്കിന് രോഗികളുടെ അനുഭവ സാക്ഷ്യത്തിനപ്പുറം ഹോമിയോപ്പതിക്ക് മറ്റൊരു ശാസ്ത്രീയ തെളിവും ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഡോക്ടർ സലീംകുമാർ. രോഗത്തെക്കാൾ രോഗിയെയാണ് ഈ സമ്പ്രദായം പരിഗണിക്കുന്നത്. മാനസിക സമ്മർദ്ദം, ഭയം, ദേഷ്യം, സങ്കടം, പ്രണയം, പ്രണയനൈരാശ്യം, വേണ്ടപ്പെട്ടവരുടെ വേർപാട്, മേലുദ്യോഗസ്ഥരുടെ ശകാരം തുടങ്ങി നിത്യജീവിതത്തിലെ ഓരോ മനോവ്യാപാരങ്ങളും ഒന്നിലേറെ രോഗകാരണങ്ങളാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആശങ്ക പോലും പിന്നീട് ഒരാളെ കടുത്ത സമ്മർദ്ദത്തിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചെന്ന് വരാം. അതിനൊരു ഉദാഹരണമാണ് അലോപ്പതി ഡോക്ടർമാർ 1 വർഷം തുടർച്ചയായി ചികിത്സിച്ചിട്ടും പരിഹരിക്കാത്ത രക്തസമ്മർദ്ദത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് പിടിച്ചുകെട്ടാനായത്. ഭാര്യ മരിച്ചതിന് ശേഷമുള്ള ഏകാന്തതയും ഏകാന്ത സംഘർഷങ്ങളുമായിരുന്നു അയാളുടെ രോഗകാരണം. പ്രിയപ്പെട്ടവരുടെ മരണമുണ്ടാക്കുന്ന മാനസികാഘാതത്തിനുള്ള മറുമരുന്നാണ് നൽകിയത്. കുറച്ചു കാലം കൊണ്ട് മരുന്ന് നിർത്തുകയും ചെയ്തു. മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുമാറാത്ത അലർജി. വലിയ തുക ചെലവഴിച്ച് നിരവധി ടെസ്റ്റുകൾ നടത്തി. വീട്ടിലെ പൊടിയാണ് വില്ലനെന്ന് കണ്ടെത്തി. പൊടി ഒഴിവാക്കി ജീവിക്കണമെന്ന് ഉപദേശവും കിട്ടി. എന്നാൽ ആ വീട്ടിൽ ഇതേ പൊടിയും ശ്വസിച്ചു കഴിയുന്ന മറ്റ് കുടുംബാംഗങ്ങൾക്കില്ലാത്ത അലർജി ഒരാൾക്ക് മാത്രം എങ്ങനെയുണ്ടായി എന്ന് അലോപ്പതിയുടെ ശാസ്ത്രീയം അന്വേഷിച്ചില്ല. ഹോമിയോപ്പതിയിൽ എത്തിയപ്പോൾ തൻ്റെ ഓഫീസിൽ പുതിയതായി ചാർജ് എടുത്ത മാനേജറിൽ നിന്നുള്ള അമിത സമ്മർദ്ദമാണ് രോഗകാരണമെന്ന് കണ്ടെത്തി. അതിനുള്ള മരുന്ന് കൊടുത്ത് രോഗം മാറ്റിയ ഡോക്ടറോ രോഗകാരണം കണ്ടെത്താത്തതോ ശാസ്ത്രീയം. മനുഷ്യ മനസ്സ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നൊരു മെക്കാനിസമുണ്ട്. രക്തത്തിൽ കലരുന്ന മാലിന്യങ്ങൾ തലച്ചോറിലെത്താതെ സംരക്ഷിക്കുവാൻ പ്രകൃതി ഒരുക്കി നിൽക്കുന്ന കവചമാണിത്. പല അലോപ്പതി മരുന്നുകൾക്കും ഇതിനെ മറികടക്കാനാവില്ല. എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾക്ക് ആ വേലിക്കെട്ട് മറികടക്കാനാകും. അതിനാലാണ് തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഹോമിയോ മരുന്നുകൾ വേഗത്തിൽ ഫലം നൽകുന്നത്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകാൻ ഹോമിയോപ്പതിക്ക് കഴിയുമെന്ന് അവർ അറിയുന്നവർ വിരളമായിരിക്കും. 40% കൂടുതൽ പൊള്ളലേറ്റാൽ മരണം ഉറപ്പാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോൾ 65% പൊള്ളലേറ്റ് മരണം ഉറപ്പിച്ചൊരു പെൺകുട്ടിയെ രക്ഷിച്ചത് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയല്ലാതെ മറ്റ് എന്താണെന്നാണ് സലിംഗമാർ ചോദിക്കുന്നത്. ഹോമിയോപ്പതിയും അത്യാഹിത ചികിത്സയും. അപകടം പറ്റിയാൽ ആശുപത്രികളാണ് ആശ്രയം. ആശുപത്രികളിൽ അലോപ്പതി മാത്രമാണ് ചികിത്സ. എന്നാൽ ഇതോടൊപ്പം അടിയന്തര ഘട്ടങ്ങളിൽ ഹോമിയോപ്പതി മരുന്നുകൂടി നൽകിയാൽ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. തലയ്ക്ക് ക്ഷതമേറ്റ് രക്തം വാർന്നും ബോധമറ്റും ആശുപത്രിയിൽ എത്തുന്നവരിലേറെയും മരിക്കുകയോ ആഴ്ചകളോളം കോമയിൽ കഴിയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവർക്ക് അർണിക്ക മുതൽ യോജിക്കുന്ന ഹോമിയോ മരുന്നുകൾ നൽകിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ബോധം തെളിയുമെന്നത് അനുഭവ സാക്ഷ്യമാണ്. അപകടങ്ങളും അത്യാഹിതങ്ങളും വൈറസ് മൂലമുള്ള രോഗങ്ങളുമല്ലാത്ത ഏത് രോഗത്തിനു പിന്നിലും ഒരു മനസ്സുണ്ട്. അത്തരം ചികിത്സയിൽ മനഃശാസ്ത്രത്തെയും സംയോജിപ്പിക്കുന്നതാണ് ഹോമിയോപ്പതിയുടെ രീതി. ഹോമിയോപ്പതിയുടെ സാധ്യതകൾ കേരളം പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയുന്നവർക്ക് തന്നെ അത് പ്രയോജനപ്പെടുത്തുവാൻ അലോപ്പതി വൈദ്യശാസ്ത്ര മേഖലയുടെ മനോഭാവം മൂലം സാധിക്കുന്നില്ല. എന്നാൽ ഈ രണ്ട് വൈദ്യശാസ്ത്രങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ഗുണം വളരെ വലുതാണ്. അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ ഇന്ന് ലോകത്തിന് നിലനിൽക്കാനാകില്ല. അതേസമയം തങ്ങൾക്ക് സാധിക്കാത്ത മേഖലകളിൽ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള മറ്റ് വൈദ്യശാസ്ത്രങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അതുണ്ടാക്കുന്ന വിപ്ലവം വിവരണാതീതമാണ്. എറണാകുളത്തെ ഒരു സർജൻ്റെ പ്രമേഹരോഗിയായ മാതാവിന് കാല് മുറിച്ചു കളയാൻ തീരുമാനിച്ചത് പരേതനായ ഒരു ഹോമിയോ ഡോക്ടറുടെ ചികിത്സയിൽ ഒഴിവായി. പക്ഷാഘാതം മൂലം ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന കേസുകളിൽ ഹോമിയോ മരുന്നിന് അത്ഭുതകരമായ സിദ്ധി നൽകാനാകും. രോഗാരംഭത്തിൽ തന്നെ ഹോമിയോ മരുന്ന് നൽകാൻ സാധിച്ചാൽ അതിവേഗം രോഗമുക്തി ഉറപ്പിക്കാം. മറ്റ് പല കേസുകളിലും രോഗിയുടെ പ്രായവും ആരോഗ്യവും ഒരു ശസ്ത്രക്രിയയ്ക്ക് തടസ്സമാണെങ്കിൽ അവിടെ രോഗം മാറിയില്ലെങ്കിൽ പോലും ഹോമിയോ മരുന്നുകൾ കൊണ്ട് രോഗിക്കുള്ള കഠിനമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സുഖജീവിതം നയിക്കാൻ കഴിയും. അവയവം മാറ്റിവെക്കാൻ നിർദ്ദേശിക്കപ്പെട്ട് അതിന് ആരോഗ്യവും പണവും ഇല്ലാതെ വിഷമിക്കുന്ന ഒട്ടേറെ പേർ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സുഖകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഡയാലിസിസിന് നിർദ്ദേശിക്കപ്പെട്ട് ജോലിയിൽ നിന്നും വിരമിക്കേണ്ടി വന്ന ഒരു ചുമട്ടു തൊഴിലാളി 3 ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് സൈക്കിൾ ലോട്ടറി വിൽപ്പന നടത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓപ്പറേഷന് വിധേയമാകാതിരുന്നാൽ ഹോമിയോപ്പതി മരുന്നുകൊണ്ട് പഴയതിനേക്കാൾ പ്രസരിപ്പോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒട്ടേറെ പേരുടെ കഥകൾ കേരളത്തിന് ഡോക്ടർമാർക്ക് പറയാൻ കഴിയും. ക്യാൻസർ വന്നാൽ ആദ്യമേ ഹോമിയോപ്പതി ചികിത്സ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കീമോതെറാപ്പിയും റേഡിയേഷനും ശേഷം വിഷമിച്ച് ജീവിതം നയിക്കുന്നവർക്ക് തുടർന്ന് രോഗം വ്യാപിക്കാതിരിക്കാനും ആരോഗ്യമുള്ള ജീവിതം നയിക്കാനും സാധിക്കാറുണ്ട്. കുട്ടികളുടെ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, പഠിക്കാനുള്ള മടി, സൈബർ അഡിക്ഷൻ, വയലൻസ്, മോഷണവാസന തുടങ്ങിയ പ്രശ്നങ്ങളും ഹോമിയോപ്പതിയിലൂടെ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. മുതിർന്നവരിലെ ആത്മഹത്യാ പ്രവണത, സംശയരോഗം, OCD, ഓർമ്മക്കുറവ് തുടങ്ങിയവയിൽ ഹോമിയോപ്പതിയിൽ കൂടെ നല്ല ഫലസിദ്ധി ഉണ്ടാകും. പുതിയ രോഗത്തിന് പുതിയ മരുന്ന് കണ്ടെത്തേണ്ടി വരുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ ന്യൂനതയാണ്. ഈ ന്യൂനത വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന രോഗത്തിനായാലും അണുജീവി ഏതെന്ന് നോക്കി അതിനെ കൊല്ലാനുള്ള വിഷമന്വേഷിക്കേണ്ട ആവശ്യം ഹോമിയോപ്പതിയിൽ ഇല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് അതിന് യോജിക്കുന്ന മരുന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. മനഃശാസ്ത്ര വിദഗ്ധനായ ഹോമിയോ ഡോക്ടർ. 1 മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ഇളയച്ചൻ ഡോക്ടർ ജോജിയുടെ ക്ലിനിക്കിൽ തുടങ്ങിയ ചികിത്സാ പരിചയമാണ് ഡോക്ടർ സലിംഗുമാറിൻ്റെ പശ്ചാത്തലം. ബിരുദം പൂർത്തിയാക്കിയ ശേഷം വിവിധ മെഡിക്കൽ ശാഖകളിൽ ഡിഗ്രി എടുത്ത ഡോക്ടർ റജി കിഴക്കേടത്തിൻ്റെ പോളി ക്ലിനിക്കിലെ മറ്റ് ചികിത്സകരോടൊപ്പം പ്രാക്ടീസ് തുടർന്നു. ഹോമിയോ ഡോക്ടർമാരായ ഡോക്ടർ ജെയിംസ് പോൾ അരൂർ, ഡോക്ടർ ചന്ദ്രഭാനു എറണാകുളം, ഡോക്ടർ രാമകൃഷ്ണ അയ്യപ്പ പാലക്കാട് തുടങ്ങി പ്രഗത്ഭരായ ഒട്ടേറെ ചികിത്സകരെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചികിത്സ യാത്രയാണ് 3 പിന്നിട്ട് ഹോമിയോപ്പതിയുടെ സാർവത്രികതയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിയുക്തനാക്കിയത്. ഹോമിയോപ്പതിയും മനഃശാസ്ത്രവും. മനഃശാസ്ത്ര രംഗത്ത് മോഡേൺ മെഡിസിന് അവകാശപ്പെടുന്നതിനേക്കാൾ ആഴത്തിലുള്ള പഠനം നടന്നിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖലയാണ് ഹോമിയോപ്പതി. പ്രത്യേകിച്ച് അപ്ലൈഡ് സൈക്കോളജിയിൽ ഹോമിയോപ്പതി മറ്റേത് വൈദ്യശാസ്ത്രങ്ങളെക്കാളും ഏറെ മുന്നിലാണ്. ഓരോ രോഗങ്ങളിലും രോഗിയുടെ പെരുമാറ്റ രീതികളും ഹോമിയോപ്പതി പരിഗണിക്കുന്നു. രോഗി നടന്നു വരുന്നത്, ഡോക്ടറിന് മുന്നിൽ വന്നിരിക്കുന്നത്, സംസാര രീതി, കൂടെ വന്നയാൾ പറയുന്ന രോഗിയുടെ വീട്ടിലെ പെരുമാറ്റ രീതി, രോഗി കാണുന്ന സ്വപ്നം തുടങ്ങിയവ നോക്കി മരുന്നെഴുതാൻ ഹോമിയോപ്പതിയിൽ മാത്രമേ കഴിയൂ. ക്ലിനിക്കിൽ കൊണ്ടുവരുന്ന കൊച്ചുകുട്ടിയുടെ കരച്ചിൽ മറ്റ് പ്രവർത്തികൾ നോക്കി വരെ മരുന്ന് തീരുമാനിക്കാൻ ഒരു പ്രഗത്ഭനായ ഹോമിയോപ്പതി ഡോക്ടർക്ക് കഴിയും. ഒരിക്കലും മാറുകയല്ല എന്ന് വിധിച്ച സ്കിസോഫ്രോണിയ ബാധിച്ച ഒരു പെൺകുട്ടിക്ക് മരുന്ന് നിർത്തിയിട്ട് 10 വർഷത്തോളമായിട്ടും രോഗം വരാതെ ജീവിക്കും. ഡോക്ടറാവുന്നതിന് മുന്നേ പഠിച്ച കൗൺസിലിംഗ്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ കൗൺസിലിംഗ് രംഗത്തുള്ളവരിൽ 19 വയസ്സിൽ കൗൺസിലിംഗ് കോഴ്സ് പഠിച്ച ആദ്യ വ്യക്തി ഡോക്ടർ സലിംകുമാർ ആയിരിക്കും. പിന്നീട് കൗൺസിലിംഗിൽ PG എടുത്തു. കൗൺസിലിംഗിനിടയിൽ രോഗിയുടെ സംസാര രീതിയിൽ നിന്ന് ആ വ്യക്തിക്ക് യോജിക്കുന്ന മരുന്ന് ഏതെന്ന് തീരുമാനിക്കാൻ പോലും കഴിയും. അത് രോഗിക്ക് കുടിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് രോഗിയുടെ മനോഭാവത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ പ്രകടമാകും. കടുത്ത വിഷാദത്തിനടിമപ്പെട്ട രോഗി തമാശ പറഞ്ഞ് ചിരിക്കുന്നത് ഹോമിയോപ്പതിയുടെ അത്ഭുത സ്ഥിതിയല്ലാതെ പിന്നെ എന്താണ്? കൗൺസിലിംഗിന് വരുന്നവരെ മണിക്കൂറുകൾ അളന്ന ഫീസ് വാങ്ങുന്ന രീതിക്ക് പകരം രോഗിക്ക് തൃപ്തിയാകുന്നതുവരെ തുടരുന്നതാണ് ഡോക്ടർ സലിംകുമാറിൻ്റെ രീതി. ആൽക്കഹോളിക് അഡിക്ഷൻ രംഗത്ത് ഇതിനകം 3000-ത്തിലധികം പേരെ ചികിത്സിച്ചിട്ടുണ്ട്. രോഗിയെ അറിയാതെ അവരുടെ ജോലി നഷ്ടപ്പെടുത്താതെയുള്ള ചികിത്സ മൂലം മദ്യപാനം ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അയാളുടെ സ്വഭാവവും പെരുമാറ്റവും കൂടി മെച്ചപ്പെടുകയും ചെയ്യുന്നു. കുടുംബനാഥൻ്റെ മദ്യപാനശീലം ഒഴിവാക്കിയതോടെ ഒട്ടനവധി വീട്ടമ്മമാർ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷവും ക്ലിനിക്കിൽ നേരിട്ടെത്തി അറിയിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്ക് പുറമെ സാമൂഹ്യ സേവന രംഗത്തും സലിംകുമാറിന് സാന്നിധ്യമുണ്ട്. ആത്മഹത്യാ പ്രതിരോധ സംഘടനയായ മൈത്രിയിൽ 10 വർഷത്തോളം വോളണ്ടിയറായി പ്രവർത്തിച്ചു. 22 വർഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായും എറണാകുളം ജില്ലാ ഹോമിയോപ്പതി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയി 20 വർഷവും പ്രവർത്തിച്ചു. നിലവിൽ ഹോമിയോപ്പതി പ്രചാരകരുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി കേരള ചാപ്റ്റർ കോർഡിനേറ്ററാണ്. എറണാകുളം ഏരൂർ സ്വദേശിയായ ഡോക്ടർ സലിംകുമാറിന്റെ ഭാര്യ ഡോക്ടർ ദീപയും മകൾ സാന്ദ്രിമ എസ് കുമാറും ഹോമിയോ ഡോക്ടർമാരാണ്. മകൻ സംപ്രീത് എസ് കുമാർ, മരുമകൾ ശ്രുതി, ഇരുവരും കാനഡയിൽ. ഡോക്ടറുടെ വാട്സപ്പ് നമ്പർ 75 60 98 67 82.